ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വരദയുടെ വായനമുറിയിൽ ഒരു ചെറുകഥയാണ് വായിക്കുന്നത്, ജീവന്റെ വഴി. ജീവന്റെ വഴി ശ്രീ ടി പത്മനാഭന്റെ ചെറുകഥയാണ് ജീവന്റെ വഴി. അദ്ദേഹത്തിന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഗൗരി, ഇതൊക്കെയാണ് നമ്മൾ ഒരുപാട് കേട്ടിരിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ചെറുകഥകൾ. അതൊക്കെ തുടർന്നുള്ള നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പക്ഷേ ഇന്ന് ജീവന്റെ വഴിയാണ്, ടി പത്മനാഭന്റെ ജീവന്റെ വഴി എന്ന ചെറുകഥയാണ്. കഥയിലേക്ക് നേരിട്ട് വരികയാണ്. ഒരു വൈകുന്നേരമാണ് മുരിങ്ങ പൊട്ടി വീണത്. അപ്പോൾ കാറ്റോ മഴയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുഴമ്പ് തേച്ച് കുളിമുറിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഠേ എന്ന ശബ്ദം കേട്ടത്. ആദ്യം ആ ഒരൊറ്റ ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് തുലാവർഷത്തിന്റെ ആരംഭത്തിൽ ഉണ്ടാകുന്ന നേർത്ത ഇടിവെട്ട് പോലെ രണ്ടു മൂന്ന് തവണ കൂടി ഠേ ഠേ എന്ന് കേട്ടു. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. പക്ഷേ പിന്നീട് ബന്ധപ്പെട്ട് പുറത്തു വന്ന് നോക്കിയപ്പോൾ കണ്ടു, എന്റെ മുരിങ്ങ പൊട്ടിയിരിക്കുന്നു. മുറ്റത്ത് വരാന്തയോട് തൊട്ട് തന്നെയായിരുന്നു മുരിങ്ങ. പ്രായത്തിനേക്കാളും കവിഞ്ഞ വളർച്ച അതിനുണ്ടായിരുന്നു. അതാണ് ഒരു 6 അടി ഉയരത്തിൽ നിന്ന് പൊട്ടിപ്പോയത്. പൊട്ടിയ ഭാഗം താഴെ വീഴാതെ ചരിഞ്ഞ കോൺക്രീറ്റ് മേൽപ്പുരയിൽ ചാരി നിന്നു. മുരിങ്ങ പൂർണമായും രണ്ട് കഷ്ണങ്ങളായിരുന്നില്ല. മേൽപ്പുരയുടെ താങ് കിട്ടിയതുകൊണ്ട് തടിയുടെ ചെറിയ ഒരു ഭാഗം പൊട്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ചെറിയ ഒരു കാറ്റ് വരികയാണെങ്കിൽ മുകളിലെ ഭാഗം തൈത്തടിയിൽ നിന്ന് വേർപെട്ട് താഴത്തേക്ക് വീഴുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയായിരുന്നു അതിന്റെ കിടപ്പ്. ആദ്യം എനിക്ക് അത്ഭുതമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? കാറ്റോ മഴയോ ഒന്നുമില്ലാതെ ഇത്രയും വലിയ ഒരു മരം. മുരിങ്ങയുടെ മുറിപ്പാടിൽ നിന്ന് നീരൊലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ കൈവച്ച് സങ്കടത്തോടെ നിന്നു. മുരിങ്ങ എളുപ്പത്തിൽ പൊട്ടുന്ന മരമാണ്, വീടിനരികെ അത് നടരുത് എന്ന് ഭാര്യ ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. എങ്കിലും ഞാനത് കാര്യമായിട്ട് എടുക്കുകയുണ്ടായില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എന്റെ ഈ പാറപ്പറമ്പിൽ ഒരു മുരിങ്ങ നടാൻ മാത്രം മണ്ണുള്ള വേറെ ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. പലയിടത്തും കൊത്തി നോക്കിയതിനു ശേഷമാണ് വരാന്തയോട് ചേർന്ന് ഈ സ്ഥലത്ത് ഇത്തിരി മണ്ണ് കണ്ടത്. അതുകൊണ്ട് അവിടെ തന്നെ നടുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ടോ എന്റെ മുരിങ്ങ ഒരിക്കലും പൊട്ടുകയില്ലെന്ന ഒരു വിശ്വാസവും എന്നിലുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ. ഭാര്യ എന്നെ അന്വേഷിച്ചു വന്നപ്പോഴും ഞാൻ ഒരു വിഡ്ഢിയെ പോലെ അവിടെ നിൽക്കുകയായിരുന്നു. ഭാര്യ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി ഞാൻ ഇത്രമാത്രം പറഞ്ഞു, മുരിങ്ങ പൊട്ടിപ്പോയി. ഭാര്യ അപ്പോൾ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയേണ്ടത് നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നാണ്. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഭാര്യ മടുപ്പോടെ ചോദിച്ചു, ഇന്ന് കുളിക്കുന്നില്ലേ? ഇപ്പോൾ വെള്ളത്തിന്റെ ചൂടൊക്കെ പോയിരിക്കും. കുഴമ്പ് തേച്ചിട്ടും കുറെ നേരമായില്ലേ? ഞാൻ വീണ്ടും മുരിങ്ങ പൊടുന്നതിനെ പൊട്ടിപ്പോയതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യ സമ്മതിച്ചില്ല. വേണ്ട വേണ്ട, അതൊക്കെ പിന്നെ പറയാം, പോയി കുളിച്ചു വന്നാട്ടെ. ഇപ്പോൾ ഒരു കൈക്കേ അസുഖമുള്ളൂ, ഇങ്ങനെ പോയാൽ രണ്ട് കൈക്കുമാവും, അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പിന്നീടൊന്നും പറഞ്ഞില്ല. പൊട്ടിപ്പോയ ഈ മരവുമായി വലിയ മമത ആദ്യം മുതൽക്കേ എന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. കുളിമുറിയിൽ കയറി അസുഖമുള്ള വലതുകൈയുടെ തോളിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. ഭാര്യ പറഞ്ഞതുപോലെ വെള്ളത്തിന്റെ ചൂടൊക്കെ പോയിരുന്നു. എങ്കിലും ഞാനത് കാര്യമാക്കാതെ വീണ്ടും വീണ്ടും ഡിപ്പറിൽ വെള്ളം കോരി തോളിൽ ഒഴിച്ചു. എന്നും ഒറ്റയ്ക്കായിരുന്നു ഞാനത് ചെയ്തിരുന്നത്. വലതുകൈയുടെ തോൾ മുതൽ മുട്ടുവരെ അമർത്തി തടവി ചൂടുവെള്ളം പതുക്കെ ഒഴിച്ച് അങ്ങനെ. പക്ഷേ അന്ന് അതെല്ലാം താളം തെറ്റി. ഭാര്യ വാതിൽക്കൽ വന്ന് ഇന്ന് കുളിച്ച് തീരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ചൂട് നിശേഷം പോയ വെള്ളം ഒരു ചടങ്ങ് പോലെ തോളിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഞ്ഞി കുടിച്ചതിന് ശേഷം ഞാൻ പതിവിലും നേരത്തെ കിടക്കാൻ പോയി. പക്ഷേ നേരത്തെ കിടന്നു എന്നല്ലാതെ ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല. മനസ്സ് ഏറെ അസ്വസ്ഥമായിരുന്നു. ഏറെ സ്നേഹിച്ചു വളർത്തിയ മരം മുറിഞ്ഞു വീണത് മാത്രമായിരുന്നില്ല. വീട്ടുകാരി ഇന്ന് അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിച്ചുമില്ലല്ലോ. പതിവ് ശൈലിയിൽ ഇനി ഇതിന്റെ കായ സഞ്ചിയിലാക്കി നാടുനീളെ ആളുകൾക്ക് സമ്മാനിക്കാൻ പോകേണ്ടി വരില്ലല്ലോ എന്നെങ്കിലും പറയുമെന്ന് ഞാൻ കരുതി. പക്ഷേ അതുമുണ്ടായില്ല. ഒരു തരം മൗനം തന്നെയായിരുന്നു. ആ മൗനമാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത്. രാത്രി എപ്പോഴോ ഭാര്യയുടെ വിരലുകൾ എന്നെ സ്പർശിച്ചു. ഉറങ്ങിയിട്ടില്ല അല്ലേ? കുറച്ചു നേരം ഒന്നും പറയാതെ കിടന്നതിനു ശേഷം ഞാൻ ചോദിച്ചു, നിനക്ക് സന്തോഷമായില്ലേ? ഭാര്യ ചോദിച്ചു, എന്തിന്? ഞാൻ പറഞ്ഞു, നീ ഒരിക്കലും ഇഷ്ടപ്പെടാതിരുന്ന ആ മരം പൊട്ടിയല്ലോ. ഭാര്യ അപ്പോൾ എന്തൊക്കെയോ ഓർത്തുകൊണ്ടെന്ന പോലെ പറഞ്ഞു, അത് ശരിയല്ല. എനിക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഞാനതിന് വെള്ളമൊഴിക്കുമായിരുന്നു, ഞാനതിന് വളമിട്ട് കൊടുക്കുമായിരുന്നു. ഞാനല്ലേ ഇതൊക്കെ ചെയ്തിരുന്നത്? ആദ്യമായി അതിൽ നിന്ന് ഇലനുള്ളുവാൻ തുനിഞ്ഞപ്പോൾ തടുത്തത് ഞാനായിരുന്നില്ലേ? ഇത് ചെറിയ കുട്ടിയാണ്, കുറെ കൂടി വളർന്നതിന് ശേഷം മതി ഇതിന്റെ ഇലനുള്ളി ഉപ്പേരി വെക്കാൻ എന്ന് പറഞ്ഞല്ലേ ഞാൻ നിങ്ങളെ തടുത്തത്. ഞാൻ ഒന്നും പറയാതെ കിടന്നപ്പോൾ ഭാര്യ ചോദിച്ചു, ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടായിരുന്നു. ഭാര്യ വീണ്ടും പറഞ്ഞു, പിന്നെ എതിർപ്പ്. അത് വേറെ പലതിനോടുമായിരുന്നു. ഞാനൊരിക്കലും അതൊന്നും ഒളിച്ചു വച്ചിരുന്നില്ല. നിങ്ങളുടെ തറവാട് ഭാഗം വെച്ചപ്പോൾ ഈ പാറപ്പറമ്പ് ഒരിക്കലും നിങ്ങളുടെ ഓഹരിയിലേക്ക് സ്വീകരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു മുരിങ്ങ കുഴിച്ചിടാനുള്ള മണ്ണുപോലും ഇവിടെ ഇല്ലല്ലോ. പക്ഷേ എന്റെ അഭിപ്രായത്തെ നിങ്ങൾ ഒരിക്കലും പരിഗണിച്ചില്ല. ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് ഇതെടുക്കുക? ആരെങ്കിലുമായി ഇത് സ്വീകരിക്കണമല്ലോ എന്നൊക്കെയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. പിന്നെ ഇവിടെ വീടെടുക്കുമ്പോഴും ഞാൻ എതിർത്തു. വേണ്ട, നമുക്കിവിടെ വീട് വേണ്ട. ഈ പാറയുടെ മുകളിൽ ഇവിടെ മണ്ണില്ല, ഇവിടെ വെള്ളവുമില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഈ പാറയോട് ഒരു പ്രത്യേക മമതാ ബന്ധമുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു അല്ലേ. ഞാൻ എല്ലാം കേട്ട് നിശബ്ദനായി കിടന്നു. അപ്പോൾ ഭാര്യ വീണ്ടും പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? പൊട്ടിയത് പൊട്ടി എന്ന് വിചാരിച്ച് സമാധാനിക്കുകയല്ലാതെ. ഞാൻ ഒന്നും പറയാതെ കിടന്നപ്പോൾ ഭാര്യ തന്നോട് തന്നെ എന്ന പോലെ പറഞ്ഞു, നമ്മുടെ കുട്ടികൾ തന്നെ പോകുന്നില്ലേ, അതിലും വലുതാണോ ഒരു മരം? അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. ക്ഷീണിച്ച ആ കൈ പെട്ടെന്ന് അമർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ട. അവളും എന്റെ കൈ അമർത്തി. പിന്നീട് എനിക്ക് തോന്നി എന്റെ ഭാര്യ കരയുന്നുണ്ട്. കരയുന്ന ശബ്ദമൊന്നും ഞാൻ കേട്ടിരുന്നില്ല. ഇരുട്ടിൽ ഭാര്യയുടെ മുഖവും ഞാൻ കണ്ടിരുന്നില്ല. എങ്കിലും എനിക്കങ്ങനെ തോന്നി. രണ്ടുപേരും പിന്നീട് നിശബ്ദരായി കിടന്നു. രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ ഞാൻ മുരിങ്ങയുടെ ചുവട്ടിലായിരുന്നു. മുറിവായിലൂടെ ഒലിച്ചിറങ്ങിയ നീര് ചോര പോലെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. മുറ്റത്ത് നിന്ന മരത്തിന്റെ ശാഖകളോ തലപ്പുകളോ ഒന്നും എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതൊക്കെ കോൺക്രീറ്റിന്റെ മേൽക്കൂരയുടെ മേലായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. മേൽക്കൂര താങ്ങിയിരുന്നില്ലെങ്കിൽ മരം പൂർണമായും പൊട്ടി നിലത്ത് വീഴുമായിരുന്നു. ഇപ്പോഴാകട്ടെ അത് മരണവും പ്രതീക്ഷിച്ച് അത്താണിയിൽ ചാഞ്ഞുകിടക്കുന്ന ക്ഷീണിതനും മുറിവേൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനുമായ ഒരു വഴിയാത്രികനെ പോലെ. ഞാൻ വീടിന്റെ മുമ്പിൽ ഗേറ്റ് വരെ പോയി നോക്കി. വശങ്ങളിലും പിന്നാമ്പുറത്തുമൊക്കെ പോയി നോക്കി. പക്ഷേ ഒരിടത്ത് നിന്നും മേൽപ്പുരയിൽ കിടക്കുന്ന ശാഖകളുടെ പൂർണമായ ഒരു ചിത്രം എനിക്ക് ലഭിക്കുകയുണ്ടായില്ല. അന്നത്തെ ദിവസം ഞാൻ കൂടുതലും ചിലവിട്ടത് വരാന്തയിലും മുറ്റത്തുമായിരുന്നു. മാസങ്ങളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന വലത് കൈയുടെ വേദനയൊന്നും അപ്പോൾ മനസ്സിലുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഇന്ന് ഉണ്ണുന്നില്ലേ എന്ന് ഭാര്യ ചോദിച്ചപ്പോഴാണ് ഞാൻ സമയത്തെക്കുറിച്ച് ബോധവാനായത്. അപ്പോൾ മറ്റൊരു കാര്യവും ഞാൻ ഓർത്തു. സാധാരണയായി വെയിൽ മൂത്തു തുടങ്ങുമ്പോൾ പക്ഷികളുടെ ശബ്ദം അവിടെ എങ്ങും മുഴങ്ങുമായിരുന്നു. ചിലർ ശബ്ദിക്കാതെ തലപ്പുകളിൽ നൃത്തം വയ്ക്കും, ചിലർ ഉറക്കെ കലവില കൂട്ടും, മറ്റു ചിലർ ആകാശത്തിലേക്ക് നോക്കി ഉറക്കെ പാടും. ഓലേങ്ങാലി, ബുൾബുൾ, വണ്ണാത്തിപ്പുള്ള്, എപ്പോഴെങ്കിലുമായി വരുന്ന മഞ്ഞക്കിളികൾ, പിന്നെ പല നിറങ്ങളിൽ രത്നക്കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതുപോലുള്ള തേൻകിളികൾ, സൂചിമുഖികൾ, അയോറകൾ, മരത്തിന്റെ തണലിൽ എപ്പോഴും ശബ്ദമുണ്ടാക്കി കൊത്തിപ്പെറുക്കി നടക്കുന്ന ചപ്പില കിളികൾ, ആരെയും കണ്ടില്ല. വെളിച്ചത്തിന്റെ തിരകളിലൂടെ നൃത്തം ചെയ്തു പോകുന്ന ശലഭങ്ങളെയും മൂളിപ്പറക്കുന്ന കരിനീല വണ്ടുകളെയും തേനീച്ചകളെയും കണ്ടില്ല. ശിരസ് പോയ മുരിങ്ങയുടെ മുമ്പിൽ മൂകനായി ഞാൻ മാത്രം. ഭാര്യ പറഞ്ഞു, ഇത് ഉണങ്ങുന്നതിന് മുമ്പായി രണ്ടു മൂന്ന് കമ്പുകൾ വെട്ടിയെടുത്ത്. ഭാര്യ പറഞ്ഞു തീരുന്നതിന് മുമ്പായി തന്നെ ഞാൻ പറഞ്ഞു, വേണ്ട. ഭാര്യ അത്ഭുതത്തോടെ ചോദിച്ചു, അതെന്താ? ഞാൻ നിഷേധഭാവത്തിൽ തലയാട്ടി, വേണ്ട വേണ്ട. പിന്നീട് ഭാര്യ ഒന്നും ചോദിച്ചില്ല. പിന്നീട് കാറ്റിന്റെ ദിവസങ്ങളായിരുന്നു. കാറ്റിന്റെ കൂടെ കഠിനമായ ചൂടും വന്നു. പുരമുകളിൽ നിന്നും പഴുത്ത് മഞ്ഞളിച്ച മുരിങ്ങ ഇലകൾ മുറ്റത്തേക്ക് പാറി വന്നുകൊണ്ടിരുന്നു. എത്ര അടിച്ചുവാരിയാലും പിന്നെയും വരാൻ ഇലകളുണ്ടായിരുന്നു. ഒടുവിൽ ഇലകൾ വരുന്നത് പൂർണമായും നിന്നു. ഞാൻ കൂടുതലും എന്റെ മുറിയിൽ തന്നെയായിരുന്നു. വലതുകൈയിലെ വേദന അപ്രതീക്ഷിതമായി വർദ്ധിച്ചതായിരുന്നു കാരണം. കൈ പൊക്കാൻ ഏറെ വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് ഷർട്ടിന്റെ ഉള്ളിൽ കടന്നുകൂടി പുറത്തിറങ്ങാനും കഴിഞ്ഞില്ല. മുറിയിൽ ഒരു ഏകാന്ത തടവുകാരനെ പോലെ സമയം നീക്കിയപ്പോഴും മനസ്സിൽ മരവും കിളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ പോലെ വളരെ അകലെ നിന്ന് ഒരു കമ്പ് ഇവിടെ എത്തിച്ചത്, വീട്ടുകാരിയുടെ എതിർപ്പിനെ അവഗണിച്ച് വീട്ടിന് വളരെ അരികിലായി തന്നെ അത് നട്ടത്, വളരെ വേഗം അത് വലിയ ഒരു മരമായി വളർന്നത്, അതിലെ കായകൾ പറിച്ച് സഞ്ചിയിലാക്കി ഞാൻ അടുത്തും അകലെയുമുള്ള പരിചയക്കാർക്കും സ്നേഹിതന്മാർക്കും സന്തോഷപൂർവം എത്തിച്ചു കൊടുത്തത്, മരത്തിന്റെ മുകളിൽ വന്നിരുന്ന് എനിക്ക് വേണ്ടി എന്നും പാടിയിരുന്ന കിളികളുമായി ദൃഢമായ ഒരു ചങ്ങാത്തം സ്ഥാപിച്ചത്, എല്ലാം എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഭാര്യ ഒന്നിലധികം തവണ ചോദിക്കുകയുണ്ടായി. പക്ഷേ വ്യക്തമായ ഒരു ഉത്തരവും പറയാതെ ഞാൻ വെറുതെ മൂളുക മാത്രമേ ചെയ്തുള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കുട്ടി പോകുന്നതിലും വലുതാണോ ഇത് എന്നവൾ ചോദിച്ചേക്കുമോ എന്ന ഭയം എന്നിലുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഞാൻ വരാന്തയിൽ വെറുതെ നിൽക്കുകയായിരുന്നു. വെറുതെ എന്ന് പറഞ്ഞാലും സത്യത്തിൽ ഇടയ്ക്ക് എന്റെ കണ്ണുകൾ പൊട്ടിയ മരത്തിന്റെ തൈത്തടിയിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, മരത്തിന്റെ ശൂന്യമായ തടിയിൽ നിന്ന് ചില കിളിർപ്പുകൾ വരുന്നുണ്ടോ? ഞാൻ അടുത്തു ചെന്ന് സൂക്ഷിച്ചു നോക്കുക മാത്രമല്ല, ഒന്നിലധികം തവണ പതുക്കെ തടവി നോക്കുകയും ചെയ്തു. ഒന്നും വളരെ വ്യക്തമായി കാണുവാനുണ്ടായിരുന്നില്ല. എങ്കിലും രണ്ടു മൂന്ന് ദിക്കുകളിൽ ഒരു ചെറിയ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു. അപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, ഇത് മുറിച്ചു നീക്കണ്ടേ? ഞാൻ ഭാര്യയുടെ നേരെ ഒരു ഞെട്ടലോടെ നോക്കി. ഭാര്യ പറഞ്ഞു, ഈ കുറ്റിയല്ല ഞാൻ പറയുന്നത്, മുകളിലെ പൊട്ടിയ തടിയാണ്. അതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാകും. കാറ്റിനോ മറ്റോ അത് ചരിഞ്ഞു വീഴുകയാണെങ്കിൽ ഇലക്ട്രിക് വയറും ടെലിഫോൺ കമ്പിയും ഒക്കെ പൊട്ടുമെന്ന് തീർച്ച. അതിനു മുമ്പായി ആരെങ്കിലും വിളിച്ച്? ഞാൻ മൂളി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, നോക്കട്ടെ. സത്യത്തിൽ ഭാര്യ പറഞ്ഞ കാര്യം ഏതാനും ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്നു. പൊട്ടിയ മരം താഴെ വീഴുകയാണെങ്കിൽ ടെലിഫോൺ കമ്പിയും ഇലക്ട്രിക് കേബിളും പോകുമെന്നുള്ളത് തീർച്ചയായിരുന്നു, എങ്ങനെ വീണാലും. അല്ലെങ്കിൽ ആരെങ്കിലും മുകളിൽ കയറി മരം കഷ്ണങ്ങളായി മുറിച്ച് കമ്പിക്ക് ഒരു കേടും വരുത്താതെ. വരാന്തയിലും മുറ്റത്തുമായി നിന്ന് സമയം പോക്കുമ്പോൾ റോഡിലൂടെ പോയിരുന്ന ചിലരോട്, അവർ ഇത്തരം പണികൾ ചെയ്യുന്നവരായിരുന്നു, ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ അവരൊക്കെ വരാമെന്ന് പറഞ്ഞതല്ലാതെ വരികയുണ്ടായില്ല. എന്തെങ്കിലുമായി വൈകാതെ ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഭാര്യയും പറഞ്ഞത്. ഏറെ നാളുകൾക്ക് ശേഷം അന്ന് വൈകുന്നേരം ഞാൻ ഷർട്ടിനുള്ളിൽ കടന്നുകൂടി. അത് കണ്ടപ്പോൾ ഭാര്യ ചോദിച്ചു, ഇതെന്താ? ഞാൻ പറഞ്ഞു, സ്കൂളിന്റെ കവല വരെ പോയി ഇത് മുറിച്ചു നീക്കാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഭാര്യ പറഞ്ഞു, അത് വേണ്ട, ഈ കൈയും കൊണ്ട് നിങ്ങൾ, ഞാൻ അപ്പുവോട് പറയാം. അപ്പു അയൽവക്കത്തെ കുട്ടി. ഞാൻ പറഞ്ഞു, അപ്പു പറഞ്ഞാലൊന്നും ഇന്ന് ആരും വരില്ല, ഞാൻ തന്നെ പോയി നോക്കാം, വേഗം വരും. ഭാര്യ നോക്കി നിൽക്കെ ഞാൻ ഇറങ്ങി നടന്നു. സ്കൂളിന്റെ മുമ്പിലുള്ള ചായപീടികയുടെ പരിസരത്തിലായി ആരെങ്കിലും ഉണ്ടാകും എന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല. ചായപീടികക്കാരനോട് അന്വേഷിച്ചപ്പോൾ സൈക്കിൾ ഷോപ്പിന്റെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടാകാതിരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. എന്റെ മടുപ്പ് കണ്ടപ്പോൾ സൈക്കിൾ ഷോപ്പുകാരൻ ചോദിച്ചു, എന്തിനാ? ഞാൻ സംഗതി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ആ നാരായണന്റെ കുടിയിൽ അന്വേഷിക്ക്, ചിലപ്പോൾ അവൻ അവിടെ ഉണ്ടാകും. എന്റെ മുഖത്തെ അവിശ്വാസം കണ്ടിട്ടെന്ന പോലെ സൈക്കിൾ ഷോപ്പുകാരൻ വീണ്ടും പറഞ്ഞു, അവൻ പണിക്കൊന്നും പോകാതെ കുറച്ച് ദിവസമായി, എന്താണെന്നറിയില്ല, ഏതായാലും നിങ്ങളൊന്ന് പോയി നോക്ക്. നാരായണന്റെ കുടിയിലേക്ക് പോകാനുള്ള വഴിയും പറഞ്ഞു തന്നു. അവിടെ ചെന്നപ്പോൾ നാരായണനുണ്ട്. നാരായണൻ എനിക്ക് വേണ്ടി ചിലർ പണികൾ ചെയ്തിരുന്നു. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലും കൂടിയായിരുന്നു ഞാൻ എന്റെ ആവശ്യം നാരായണന്റെ മുമ്പിൽ വെച്ചത്. എല്ലാം കേട്ട ശേഷം നാരായണൻ അലസമായി ചോദിച്ചു, വലിയ മരമാണോ? ഞാൻ പറഞ്ഞു, ഓ അങ്ങനെയൊന്നുമില്ല, ഒരു മുരിങ്ങ, ഇപ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുമുണ്ടാകും. നാരായണൻ അപ്പോൾ പറഞ്ഞു, എന്നാലും സഹായിക്കാൻ ആരെങ്കിലും വേണ്ടിവരും, ഞാനൊന്ന് വന്ന് നോക്കട്ടെ. ഞാനപ്പോൾ ആശയോടെ ചോദിച്ചു, ഇന്ന് വരുമോ? അവിശ്വസനീയമായ എന്തോ ഒന്ന് കേട്ട പോലെ നാരായണൻ പറഞ്ഞു, ഇന്നോ? ഇന്നും നാളെയും ഒന്നും കഴിയില്ല, പല തിരക്കുകളുമുണ്ട്. ഏതായാലും വരുന്നതിന് മുമ്പായി ഞാൻ നിങ്ങളെ അറിയിക്കാം. എനിക്ക് പിന്നീട് ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല. നിരാശനായ ഞാൻ മടങ്ങിയത് മറ്റൊരു വഴിക്കായിരുന്നു. വേറെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാമല്ലോ എന്നായിരുന്നു മനസ്സിൽ. പക്ഷേ ആരെയും കണ്ടില്ല. വീട്ടിലെത്തിയപ്പോൾ നല്ല ക്ഷീണമായിരുന്നു. ഏറെ ദിവസങ്ങൾക്കു ശേഷം ആദ്യമായി പുറത്തിറങ്ങിയതാണല്ലോ. വരാന്തയിലോ നടുവിലത്തെ മുറിയിലോ വീട്ടുകാരിയെ കണ്ടില്ല. മുറ്റത്ത് കാലൂന്നിക്കൊണ്ട് വരാന്തയുടെ അറ്റത്ത് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ഞാൻ വീട്ടിന്റെ പുറകിലേക്ക് പോയി. പ്രത്യേകിച്ചൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല, വെറുതെ പോയി. വീടിന്റെ ചരിഞ്ഞ മേൽക്കൂരയിലേക്ക് കയറാനുള്ള വഴി പിറകിലായിരുന്നു. വഴി എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിന്റെ എടുത്തു നീക്കാവുന്ന ഒരു ഏണി. അത് മണ്ണിൽ കുഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ മേൽപ്പുരയോട് ചാരി വയ്ക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഈ ഏണിയിലൂടെ കയറിയായിരുന്നു ഞാൻ വാട്ടർ ടാങ്കിലെ വെള്ളം നോക്കിയിരുന്നതും മുരിങ്ങാക്കായകൾ പറിച്ചിരുന്നതും. അപ്പോഴൊക്കെ ഏണി ബലമായി പിടിച്ചുകൊണ്ട് താഴെ വീട്ടുകാരിയും നിൽക്കാറുണ്ടായിരുന്നു. ഏണിയുടെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ നിന്നു. ഒരുപക്ഷെ കുറച്ചധികം സമയം തന്നെ ഞാൻ അവിടെ അങ്ങനെ നിന്നിരിക്കണം. മനസ്സിൽ വ്യക്തമായി ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ മുകളിലേക്ക് നോക്കിക്കൊണ്ട്. പിന്നീട് എപ്പോഴോ എന്റെ ഇടതുകൈ ഏണിയുടെ തണ്ടിലായി. ആദ്യം പതുക്കെയായിരുന്നു, അലുമിനിയത്തിന്റെ സ്നിഗ്ധതയിൽ സ്നേഹപൂർവ്വം തലോടുന്നത് പോലെ. പക്ഷെ പിന്നീട് പിടുത്തം ശക്തിയോടെയായി. വലതു കൈയും ഞാൻ പതുക്കെ മറ്റേ തണ്ടിന്മേൽ വച്ചു, മുകളിലേക്ക് നോക്കി. നിമിഷനേരം പകച്ചു നിന്നപ്പോൾ ആകാശം വിളിക്കുന്നത് പോലെ തോന്നി. ഞാൻ മുകളിലേക്ക് കയറാൻ തുടങ്ങി. വലതു കൈയുടെ വേദനയെക്കുറിച്ച് അപ്പോൾ ബോധമുണ്ടായിരുന്നില്ല. മേൽപ്പുര ചരിഞ്ഞ രണ്ടു തട്ടുകളിലായിട്ടായിരുന്നു. ആദ്യത്തെ തട്ടിൽ നിന്ന് കാൽ വെച്ച് രണ്ടാമത്തെ തട്ടിലേക്ക് കയറി. പൊട്ടിയ എന്റെ മുരിങ്ങ പിറന്ന പാടുള്ള ഒരു കുഞ്ഞിനെ മാറോടണച്ചു കൊണ്ടുവരുന്നത് പോലെ വളരെ അകലെ നിന്ന് എന്റെ ചങ്ങാതിയുടെ വീട്ടിൽ നിന്ന് നനഞ്ഞ ന്യൂസ് പേപ്പറിലും തുണിയിലും പൊതിഞ്ഞു കൊണ്ടുവന്ന് സ്നേഹപൂർവം ഞാൻ നട്ടു നനച്ചു വളർത്തിയ എന്റെ മുരിങ്ങ അതവിടെ ചരിഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുരിങ്ങ ഉണങ്ങിയിരുന്നില്ല എന്ന് തന്നെയല്ല, കമ്പുകൾ നിറയെ പച്ചത്തഴപ്പുകളായിരുന്നു, ജീവന്റെ പ്രവാഹമുള്ള കുഞ്ഞിലകൾ. പൊട്ടാതെ ഇത്തിരി മാത്രം അവശേഷിച്ചിരുന്ന തടിയിലൂടെ എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ മുരിങ്ങ ഉണങ്ങിയിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് തോന്നി. പക്ഷേ ഞാനപ്പോൾ മൗനത്തിന്റെ ലോകത്തിലായിരുന്നു. ഏറെ വൈകിയാണ് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നത്. ഇതാണ് ജീവന്റെ വഴി. ശ്രീ ടി പത്മനാഭന്റെ അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരമുണ്ട്, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്നുള്ള അതിലെ ഒരു കഥയാണ് ജീവന്റെ വഴി എന്നത്. വളരെ മനോഹരമായ കഥയായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നും. കാരണം ഇത് ഒരു മനുഷ്യ മനസ്സും പ്രകൃതിയുമായിട്ട് എത്രത്തോളം ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് അതൊരു മുരിങ്ങ ഒരു ബിംബം മാത്രമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ, നായകന്റെ ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ മുരിങ്ങ എത്രത്തോളം അദ്ദേഹത്തെ ആ മുരിങ്ങ മരം കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ച് വലുതാക്കിയെടുത്ത ആ ഒരു മരം അതൊന്ന് പൊട്ടി വീഴുമ്പോൾ ഇവിടെ കുഞ്ഞ് നഷ്ടപ്പെടുന്ന പോലൊരു ഫീലിംഗ് ആണ്. അത്തരത്തിലുള്ള ഇമോഷൻസ് ആണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് ഉടനീളം പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, രണ്ട് കഥാപാത്രങ്ങൾ പ്രധാനമായും പറയാൻ കഴിയും. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ളൊരു ഊഷ്മളമായ ബന്ധം പറയുന്നുണ്ട്. പലപ്പോഴും വീട്ടുകാരെത്തി പല കാര്യത്തിലും എതിർക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മനസ്സിലാക്കി ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണെന്നുള്ളത്. നമ്മുടെ കുട്ടികൾ തന്നെ പോകുന്നില്ലേ, പിന്നെയാണോ ഒരു മരം എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ഭാര്യയുടെ ഉള്ളിലെ സങ്കടം എന്താണെന്ന് തിരിച്ചറിയാൻ, ഒരു സ്പർശനത്തിലൂടെ തിരിച്ചറിയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭാര്യ കരയുന്നത് കാണാൻ പറ്റുന്നില്ല, കേൾക്കാനും പറ്റുന്നില്ല, പക്ഷെ ഭാര്യ കരയുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ മുരിങ്ങ പൊട്ടിയതിലുള്ള സങ്കടം മുഴുവനും ഭാര്യ പല എതിർപ്പുകളും പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ആ ഒരു സങ്കടം മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ നമുക്കിവിടെ കാണാം. അപ്പൊ രണ്ട് വ്യക്തികൾ, ഭാര്യ ഭർതൃ ബന്ധം, അത് വളരെ ഊഷ്മളമായിട്ട് ഈ കഥയിൽ പലയിടത്തും നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ ആ നട്ടു വളർത്തിയ മരത്തോടുള്ള ആ ഒരു മമത, ആ ഒരു മരത്തോടുള്ള സ്നേഹം, അതെല്ലാം നമുക്ക് മനസ്സിലാവും. ഒരു കുഞ്ഞിനോടെന്നുള്ള ഒരു സ്നേഹമാണുള്ളത്. അപ്പോൾ വല്ലാത്ത സങ്കടമാണ് അത് പൊട്ടിപ്പോകുമ്പോൾ. അപ്പൊ അതിൽ നിന്ന് വീണ്ടും ആ ജീവന്റെ വഴി എന്നാണ് ആ കഥയുടെ പേര്. അപ്പൊ അതിന്റെ ആ പുതിയ ഇലകൾ, പുതിയ ഇലനാമ്പുകൾ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അത് പൊട്ടിപ്പോയതിൽ ആ സങ്കടം മുഴുവനും മാറി വരികയാണ് അദ്ദേഹത്തിന്, സന്തോഷത്തിലേക്ക് വരികയാണ്. അപ്പൊ ജീവന്റെ വഴിയിലേക്ക് മുരിക്കയോടൊപ്പം ആ മനസ്സ്, അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന മനസ്സ് വീണ്ടും ജീവിതത്തിലേക്ക് വരുന്നത് പോലെയാണ് ആ കഥ അവസാനിക്കുന്നത്. ജീവന്റെ പ്രവാഹമുള്ള കുഞ്ഞിലകൾ എന്ന് പറയുന്നുണ്ട്. കാരണം അത്രത്തോളം അടുപ്പം, അദ്ദേഹം തന്നെ പറയുന്ന ആ പൊട്ടിയ എന്റെ മുരിങ്ങ അത് കാണുമ്പോൾ എന്താണ്, പിറന്ന പാടുള്ള ഒരു കുഞ്ഞിനെ മാറോടണച്ചു കൊണ്ടുവരുന്നത് പോലെയാണ് ആ മുരിങ്ങത്തൈ കൊണ്ടുവന്ന് നട്ടതെന്ന്, ആ ഒരു കമ്പ് കൊണ്ടുവന്ന് നട്ടത് അദ്ദേഹം പറയുന്ന അങ്ങനെയാണ്. വളരെ അകലെ നിന്ന് എന്റെ ചങ്ങാതിയുടെ വീട്ടിൽ നിന്ന് നനഞ്ഞ ന്യൂസ് പേപ്പറിലും തുണിയിലും പൊതിഞ്ഞു കൊണ്ടുവന്ന്, അതാണ് ആദ്യമേ പറഞ്ഞ, ഒരു പിറന്ന പാടുള്ള ഒരു കുഞ്ഞിനെ മാറോടണച്ചു കൊണ്ടുവരുന്നത് പോലെയാണ് അത് കൊണ്ടുവന്നത് വച്ച് നട്ടുപിടിപ്പിച്ചത്. അപ്പൊ അങ്ങനെ നട്ട് നനച്ച് വളർത്തിയ മുരിങ്ങ അതാണ് ഈ പൊട്ടിപ്പോയത്. അത്രയേറെ സങ്കടമാണത്. അപ്പോ അത് ഉണങ്ങിയിരുന്നില്ല എന്ന് കാണുമ്പോൾ ആ ജീവന്റെ തുടിപ്പ്, ജീവന്റെ വഴി മുരിങ്ങയുടെ ഇലകളിലും ആ തായ്തടിയിലും വരുന്ന ഇലകൾ മാത്രമല്ല, മനസ്സിലേക്കും ആ പച്ചപ്പ് വരികയാണ്. അതാണ് ജീവന്റെ വഴി. പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ഒരു എന്താണ്, നമ്മൾ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഇടയ്ക്ക് നർമ്മത്തിൽ പൊതിഞ്ഞു പറയുന്നുണ്ട് ഒന്ന് രണ്ടിടത്ത്. അതാണ് ആ കഥയുടെ ഒരുപാട് സീരിയസ്നെസ്സിനിടയിലൂടി പറഞ്ഞു പോകുന്നുണ്ട്. നമ്മളൊരു പണിക്കൊക്കെ ഒരാളെ വിളിച്ചപ്പോൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ ഇതൊന്ന് പൊട്ടി വീണ മുരിങ്ങ ഒന്ന് മുറിച്ചു നീക്കാനായിട്ട് ഒരാളെ വിളിക്കുമ്പോൾ പോലും ഇന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇന്നോ, ഇന്ന് നടക്കില്ല, ഇന്ന് നാളെയൊന്നും നടക്കില്ല, സൗകര്യമുള്ളപ്പോൾ വരാം, ഞാൻ അറിയിക്കാം എന്നൊക്കെ പറയുന്ന ഒരു നാരായണനെ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളും കൂടി പറഞ്ഞു പോകുന്നുണ്ട്. മനുഷ്യർ തമ്മിലുള്ള ബന്ധം പറയുന്നു. പിന്നെ ആ ഒരു മരത്തോട് ഇണങ്ങി ചേർന്ന് പോകുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതം അത് പറയുന്നുണ്ട്. അപ്പൊ ഒരു മുരിങ്ങ എന്ന് പറയുന്നത് മുരിങ്ങ മാത്രമല്ല, അവിടെ വന്നിരിക്കുന്ന കിളികൾ, പക്ഷികൾ, മറ്റു പക്ഷികൾ, അപ്പോൾ അത് മൊത്തത്തിൽ ആ ഒരു സൃഷ്ടിച്ചെടുക്കുന്ന ആ ഒരു എന്താണ് മനോഹരമായ ഒരു വ്യവസ്ഥിതി അവിടെ, ആ ഒരു എൻവയൺമെന്റ് എന്ന് പറയുന്നത് അത്ര മനോഹരമാണ്. അത് അദ്ദേഹം വളരെയേറെ ആസ്വദിച്ചിരുന്നു. അപ്പം അത്തരത്തിൽ ഓരോ മരം നട്ടുപിടിപ്പിക്കുമ്പോഴും അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ജീവന്റെ വഴികൾ. അപ്പൊ അതാണ് ടി പത്മനാഭന്റെ ജീവന്റെ വഴി എന്ന ചെറുകഥ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന വികാരങ്ങളെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സമയമുള്ളപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, വായിക്കാനും കൂടി ഒരു പ്രേരണയാവട്ടെ എന്ന് കരുതിയാണ് വരദയുടെ വായനാമുറിയിൽ ചെറുകഥകൾ ഉൾപ്പെടുത്തുന്നത്. മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ഫ്രം വരദ റീഡിംഗ് ഗ്രൂപ്പ്.